കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഫെബ്രുവരി മാസം 22-ാം തീയതി. ദൈവവചനത്തിൽ നിന്ന് വായിക്കുന്നത് പഴയ നിയമ പുസ്തകത്തിൽ സംഖ്യാപുസ്തകം 7-ാം അധ്യായം. മോശ തിരുനിവാസം നിവർത്തി കഴിഞ്ഞിട്ട് അതും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുകയും യാഗപീഠത്തെയും അതിൻ്റെ സകല പാത്രങ്ങളെയും അഭിഷേകം കഴിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്ത ദിവസം തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രധാനികളും ഗോത്ര പ്രഭുക്കന്മാരും എണ്ണപ്പെട്ടവരുടെ മേൽവിചാരകന്മാരുമായ ഇസ്രായേൽ പ്രഭുക്കന്മാർ വഴിപാട് കഴിച്ചു. അവർ വഴിപാടായിട്ട് ഈ രണ്ട് പ്രഭുക്കന്മാർ ഓരോ വണ്ടിയും ഓരോരുത്തൻ ഓരോ കാളയും ഇങ്ങനെ കൂടുള്ള 6 വണ്ടിയും 12 കാളയും യഹോവയുടെ സന്നിധിയിൽ തിരുനിവാസത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശയോട്, അവരുടെ പക്കൽ നിന്ന് അവയെ വാങ്ങുക, അവ സമാഗമന കൂടാരത്തിൻ്റെ ഉപയോഗത്തിനിരിക്കട്ടെ, അവയെ ലേവ്യരിൽ ഓരോരുത്തന് അവനവൻ്റെ വേലയ്ക്ക് തക്കവണ്ണം കൊടുക്കണം എന്ന് കൽപ്പിച്ചു. മോശ വണ്ടികളെയും കാളകളെയും വാങ്ങി ലേവ്യർക്ക് കൊടുത്തു. 2 വണ്ടിയും 4 കാളയും അവൻ ഗോർശോന്യർക്ക് അവരുടെ വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. 4 വണ്ടിയും 8 കാളയെയും അവൻ മെരാരിയർക്ക് പുരോഹിതനായ അഹരോന്റെ പുത്രൻ ഈഥാമാരൻ്റെ കൈക്കീഴ് അവർക്കുള്ള വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. കെഹാത്യർക്ക് അവൻ ഒന്നും കൊടുത്തില്ല. അവരുടെ വേല വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുള്ളതും തോളിൽ ചുമക്കുന്നതുമായിരുന്നു. യാഗപീഠം അഭിഷേകം ചെയ്ത ദിവസം പ്രഭുക്കന്മാർ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് കൊണ്ടുവന്നു. യാഗപീഠത്തിൻ്റെ മുൻപാകെ പ്രഭുക്കന്മാർ തങ്ങളുടെ വഴിപാട് കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശയോട്, യാഗപീഠത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കായി ഓരോ പ്രഭു ഓരോ ദിവസം താന്താൻ്റെ വഴിപാട് കൊണ്ടുവരണം എന്ന് കൽപ്പിച്ചു. 1-ാം ദിവസം വഴിപാട് കഴിച്ചവൻ യഹൂദ ഗോത്രത്തിൽ അമ്മിനദാബിൻ്റെ മകനായ നഹശോൻ. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണ, അവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാന യാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 ചെമ്മരിയാട്ടിൻകുട്ടി. ഇത് അമ്മിനദാബിൻ്റെ മകനായ നഹശോന്റെ വഴിപാട്. 2-ാം ദിവസം ഇസാക്കാറിൻ്റെ മക്കളുടെ പ്രഭുവായ സുവ്വാറിൻ്റെ മകൻ നഥനയിൽ വഴിപാട് കഴിച്ചു. അവൻ വഴിപാട് കഴിച്ചത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, 1 ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റൻ, സമാധാന യാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് സുവാറിൻ്റെ മകനായ നഥനിയേലിൻ്റെ വഴിപാട്. 3-ാം ദിവസം സിബുലുവിൻ്റെ മക്കളുടെ പ്രഭുവായ ഹേലോൻ്റെ മകൻ ഏലിയാബ് വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തുളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി 1 കാളക്കിടാവ്, 1 ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 1 കുഞ്ഞാട്, പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റൻ, സമാധാന യാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഹേലോന്റെ മകൻ ഏലിയാബിന്റെ വഴിപാട്. 4-ാം ദിവസം രൂബേന്റെ മക്കളുടെ പ്രഭുവായ ഷെദയൂരിന്റെ മകൻ എലീസൂർ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയമാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകരശം, ഹോമയാഗത്തിനായി 1 കാളക്കിടാവ്, 1 ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 1 കുഞ്ഞാട്, പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റൻ, സമാധാന യാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഷെദയൂരിൻ്റെ മകൻ എലീശൂരിൻ്റെ വഴിപാട്. 5-ാം ദിവസം ഷിമിയോന്റെ മക്കളുടെ പ്രഭുവായ സുരീഷദ്ദായിയുടെ മകൻ ഷെലൂമിയേൽ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള 1 വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള 1 വെള്ളിക്കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ 1 പൊൻകലശം, ഹോമയാഗത്തിനായി 1 കാളക്കിടാവ്, 1 ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 1 കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാന യാഗത്തിനായി രണ്ട് കാള, അഞ്ച് ആട്ടുകൊറ്റൻ, അഞ്ച് കോലാട്ടുകൊറ്റൻ, ഒരു വയസ്സ് പ്രായമുള്ള അഞ്ച് കുഞ്ഞാട്. ഇത് സുരീഷദായയുടെ മകൻ ശിലൂമിയേലിൻ്റെ വഴിപാട്. ആറാം ദിവസം ഗാദിൻ്റെ മക്കളുടെ പ്രഭുവായ ദെയ്യുവേലിൻ്റെ മകൻ എലിയാസാഫ് വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയമാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാന യാഗത്തിനായി രണ്ട് കാള, അഞ്ച് ആട്ടുകൊറ്റൻ, അഞ്ച് കോലാട്ടുകൊറ്റൻ, ഒരു വയസ്സ് പ്രായമുള്ള അഞ്ച് കുഞ്ഞാട്. ഇത് ദെയ്യുവേലിൻ്റെ മകൻ എലിയാസാഫിൻ്റെ വഴിപാട്. ഏഴാം ദിവസം എഫ്രൈമിൻ്റെ മക്കളുടെ പ്രഭുവായ അമ്മിഹൂദിൻ്റെ മകൻ എലിശാമ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയമാവുകൊണ്ടെന്ന് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാന യാഗത്തിനായി രണ്ട് കാള, അഞ്ച് ആട്ടുകൊറ്റൻ, അഞ്ച് കോലാട്ടുകൊറ്റൻ, ഒരു വയസ്സ് പ്രായമുള്ള അഞ്ച് കുഞ്ഞാട്. ഇത് അമ്മിഹൂദിൻ്റെ മകൻ എലീശാമായുടെ വഴിപാട്. എട്ടാം ദിവസം മനശ്ശെയുടെ മക്കളുടെ പ്രഭുവായ പെദാസൂരിൻ്റെ മകൻ ഗമലിയേൽ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയമാവുകൊണ്ടെന്ന് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാന യാഗത്തിനായി രണ്ട് കാള, അഞ്ച് ആട്ടുകൊറ്റൻ, അഞ്ച് കോലാട്ടുകൊറ്റൻ, ഒരു വയസ്സ് പ്രായമുള്ള അഞ്ച് കുഞ്ഞാട്. ഇത് പെദാസൂരൻ്റെ മകൻ ഗമലിയേലിൻ്റെ വഴിപാട്. ഒമ്പതാം ദിവസം ബെന്യാമിൻ്റെ മക്കളുടെ പ്രഭുവായ ഗിദയോനയുടെ മകൻ അബീദാൻ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയമാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാന യാഗത്തിനായി രണ്ട് കാള, അഞ്ച് ആട്ടുകൊറ്റൻ, അഞ്ച് കോലാട്ടുകൊറ്റൻ, ഒരു വയസ്സ് പ്രായമുള്ള അഞ്ച് കുഞ്ഞാട്. ഇത് ഗിദയോനയുടെ മകൻ അബീദാൻ്റെ വഴിപാട്. പത്താം ദിവസം ദാൻ്റെ മക്കളുടെ പ്രഭുവായ അമീഷദായയുടെ മകൻ അഹിയേസർ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയമാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാന യാഗത്തിനായി രണ്ട് കാള, അഞ്ച് ആട്ടുകൊറ്റൻ, അഞ്ച് കോലാട്ടുകൊറ്റൻ, ഒരു വയസ്സ് പ്രായമുള്ള അഞ്ച് കുഞ്ഞാട്. ഇത് അമീഷദായയുടെ മകൻ അഹിയേസരൻ്റെ വഴിപാട്. 11 ദിവസം അഷേറിൻ്റെ മക്കളുടെ പ്രഭുവായ ഒക്രാൻ്റെ മകൻ പഗിയേൽ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയമാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാന യാഗത്തിനായി രണ്ട് കാള, അഞ്ച് ആട്ടുകൊറ്റൻ, അഞ്ച് കോലാട്ടുകൊറ്റൻ, ഒരു വയസ്സ് പ്രായമുള്ള അഞ്ച് കുഞ്ഞാട്. ഇത് ഒക്രാൻ്റെ മകനായ പഗിയേലിൻ്റെ വഴിപാട്. 12 ദിവസം നഫ്താലിയുടെ മക്കളുടെ പ്രഭുവായ ഏനാൻ്റെ മകൻ അഹീര വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയമാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാന യാഗത്തിനായി രണ്ട് കാള, അഞ്ച് ആട്ടുകൊറ്റൻ, അഞ്ച് കോലാട്ടുകൊറ്റൻ, ഒരു വയസ്സ് പ്രായമുള്ള അഞ്ച് കുഞ്ഞാട്. ഇത് ഏനാൻ്റെ മകൻ അഹീരയുടെ വഴിപാട്. യാഗപീഠം അഭിഷേകം ചെയ്ത ദിവസം ഇസ്രായേൽ പ്രഭുക്കന്മാരുടെ പ്രതിഷ്ഠ വഴിപാട് ഇതായിരുന്നു: വെള്ളിത്തള്ളിക 12, വെള്ളിക്കിണ്ണം 12, പൊൻകലശം 12, വെള്ളിത്തളിക ഒന്നിന് തൂക്കം 130 ഷേക്കൽ, കിണ്ണം ഒന്നിന് 70 ഷേക്കൽ. ഇങ്ങനെ വെള്ളിപ്പാത്രങ്ങൾ ആകെ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 2400 ഷേക്കൽ. ധൂപവർഗം നിറഞ്ഞ പൊൻകലശം 12, ഓരോന്ന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 10 ഷേക്കൽ വീതം. കലശങ്ങളുടെ പൊന്ന് ആകെ 120 ഷേക്കൽ. ഹോമയാഗത്തിനുള്ള നാൽക്കാലികളെല്ലാം കൂടി, കാളക്കിടാവ് 12, ആട്ടുകൊറ്റൻ 12, 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞാട് 12, അവയുടെ ഭോജനയാഗം, പാപയാഗത്തിനായി കോലാട്ടുകൊറ്റൻ 12, സമാധാനയാഗത്തിനായി നാൽക്കാലികളെല്ലാം കൂടി കാള 24, ആട്ടുകൊറ്റൻ 60, കോലാട്ടുകൊറ്റൻ 60, 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞാട് 60. യാഗപീഠത്തെ അഭിഷേകം ചെയ്ത ശേഷം അതിൻ്റെ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് ഇതുതന്നെ. മോശ തിരുമുമ്പിൽ സംസാരിപ്പാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ അവൻ സാക്ഷ്യപ്പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിങ്കൽ നിന്ന് 2 കിരുബുകളുടെ നടുവിൽ നിന്ന് തന്നോട് സംസാരിക്കുന്ന തിരുശബ്ദം കേട്ടു. അങ്ങനെ അവൻ അവനോട് സംസാരിച്ചു. മർക്കോസിന്റെ സുവിശേഷം 4:21 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയൻ കീഴിലോ കട്ടിൽ കീഴിലോ വിൽക്കുമാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലയോ വിൽക്കുന്നത്? വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായതൊന്നുമില്ല, വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായത് ഒന്നുമില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളി. നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും, അധികമായും കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയുമെന്നും അവനവരോട് പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ച് വരുന്നത് പോലെയാകുന്നു. ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കുന്നു. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു? ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു? അത് കടുകുമണിയോട് സദൃശ്യം. അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത്, എങ്കിലും വിതച്ച ശേഷം വളർന്നു സകല സസ്യങ്ങളിലും വലുതായിത്തീർന്നു. ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിടുന്നു. അവൻ ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു. ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞതുമില്ല. തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും. അന്ന് സന്ധ്യയായപ്പോൾ, നാം അക്കരയ്ക്ക് പോകാം എന്ന് അവനവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു. കടലിനോട്, അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. കർത്താവിൻ്റെ നാമത്തെ പിന്നെയും സ്തുതിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 4:41 വാക്യം നാം ഇപ്രകാരം വായിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലം, ഒരു ദിവസത്തെ പ്രവർത്തനത്തിന് ശേഷം യേശു ക്ഷീണിതനായി അന്ന് സന്ധ്യയായപ്പോൾ ശിഷ്യന്മാരോടൊപ്പം ഗലീലക്കടലിൻ്റെ മറുകരയിലേക്ക് പോകുന്ന സമയമാണ്. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടക് മുങ്ങുമാറായി. തങ്ങൾ നശിച്ചു പോകുമെന്ന ചിന്ത ശിഷ്യന്മാരെ അലട്ടുവാൻ തുടങ്ങി. അപ്പോഴും യേശു ഉറങ്ങുകയായിരുന്നു. അവരുടെ പ്രയത്നങ്ങൾ എല്ലാം വിഫലമായി. എല്ലാം പ്രതീക്ഷയും നഷ്ടപ്പെട്ടപ്പോൾ, പടക് ഏകദേശം മുങ്ങിത്താഴുവാൻ തുടങ്ങുമ്പോൾ അവർ യേശുവിനെ വിളിച്ചുണർത്തി. അവൻ എഴുന്നേറ്റ് യാതൊരു ഭാവവ്യത്യാസവും കൂടാതെ കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാന്തമാക്കി. ഇപ്പോൾ ശിഷ്യന്മാരുടെ മനസ്സും ശാന്തമായി. എന്നാൽ ഒരു ചോദ്യം മാത്രം അവശേഷിക്കുന്നു. ഇവൻ ആർ? ഇവൻ എങ്ങനെയുള്ള മനുഷ്യനെന്ന് അവർ അതിശയിക്കുകയാണ്. ഇതുവരെ മറ്റാരിലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നാം ഇവരിൽ കാണുന്നു. വലിയ ജനക്കൂട്ടം ഇവനെ അനുഗമിക്കുന്നു. ജനത്തിൻ്റെയോ പ്രകൃതിയുടെ പോലുമോ ഭീഷണിയുടെ മുമ്പിൽ അവൻ പതറുന്നില്ല. അവൻ സമാധാനവും സൗഖ്യവും നൽകുന്നു. അപേക്ഷിക്കുന്നവരെയൊക്കെ അവൻ ഉപേക്ഷിക്കുന്നില്ല. അവൻ്റെ വാക്കുകൾ ശക്തിയുള്ള വാക്കുകൾ. അധികാരത്തോടെ അവൻ സംസാരിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ അവൻ കരുതുന്നു. നാം പരാജയപ്പെട്ടിടത്തൊക്കെ അവൻ വിജയിക്കുന്നു. എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് അവൻ ജനത്തെ വിളിക്കുന്നു. മനുഷ്യരൊക്കെ അത്ഭുതത്തോടെ അവനെ കാണുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇവർ അതിശയിച്ചുകൊണ്ട് പറയുന്നു, ഇവൻ ആർ? അവർ തമ്മിൽ വാസ്തവത്തിൽ ചോദിച്ചു പോയി. അവർക്ക് അത്ഭുതമുണ്ടായി. ഒരു കാര്യം അവർക്ക് മനസ്സിലായി. നമ്മുടെ അന്വേഷണത്തിൽ, നമ്മുടെ ഈ നാളുകളിലെ ജീവിതത്തിൽ നമുക്കും മനസ്സിലാക്കുവാൻ പറ്റുന്ന കാര്യം അതുതന്നെയാണ്. ഇവൻ ആർ എന്ന് വ്യക്തമായി നിർവചിക്കുവാൻ പര്യാപ്തമായ വാക്കുകൾ, അവൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന നിർവചനം ഇന്നു വരെ ഒരു മനുഷ്യനും യാതൊരു ഭാഷയ്ക്കും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശുക്രിസ്തു രാജാവായി വേഗം വരുന്നു. ശൂന്യങ്കാരത്തിയോട് ചേർന്ന് നമുക്കും ഇത്രമാത്രം പറയുവാൻ കഴിയും, അവൻ സർവാംഗ സുന്ദരൻ തന്നെ. ഭൂമിയിൽ ആർക്കും ചെയ്യുവാൻ കഴിയാത്ത കാര്യം അവൻ മനുഷ്യവർഗത്തിന് വേണ്ടി നിവർത്തിച്ചു കഴിഞ്ഞു. മനുഷ്യന്റെ വിധിക്ക് വ്യത്യാസം വരുത്തിയ സംഭവം, സകല സംസ്കാരങ്ങളെയും ചരിത്രങ്ങളെയും മാറ്റിമറിച്ച സംഭവം, യേശു ക്രൂശിൽ മരിക്കുമ്പോൾ എതിരെ നിന്നിരുന്ന ശതാധിപൻ സാക്ഷ്യപ്പെടുത്തി, ഈ മനുഷ്യൻ ദൈവപുത്രൻ തന്നെയായിരുന്നു സത്യം. ഇവിടെ ശിഷ്യന്മാർ ഒരിക്കൽ ചോദിച്ച ചോദ്യത്തിന്, ഇവൻ ആരെന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ഈ മറുപടി വളരെ അർത്ഥവത്തായി നമുക്ക് കാണുവാൻ കഴിയും. ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം. വചനം പറയുന്നു, എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പാകെ മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യും. ഒരിക്കൽ മറവായിരുന്ന ആ കാര്യം, ഇവൻ ആരെന്ന കാര്യം അവനെ മനസ്സിലാക്കുമ്പോൾ, അവനെ അറിയുമ്പോൾ എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പാകെ മടങ്ങും. എല്ലാ നാവും ഒരുമിച്ച് പറയുവാൻ പോകുന്ന കാര്യം, ഏറ്റുപറയുവാൻ പോകുന്ന കാര്യം, യേശു കർത്താവ്. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ നമുക്ക് വേണ്ടവണ്ണം മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവനെ നമ്മുടെ ദൈവവും കർത്താവുമായി അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നാം ധന്യരായി. യേശുവിൻ്റെ നാമം പിന്നെയും മഹത്വപ്പെടട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.